ہوگئے. مدان
اللہ اکبر اللہ اکبر اللہ اکبر اللہ اکبر اشہد ان لا الہ الا اللہ اشہد ان لا الہ الا أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله.
السلام علیکم ورحمۃ اللہ. اشہد ان لا الہ الا اللہ وحدہ لا شریک لہ واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت أنعمت عليهم غير المغضوب عليهم ولا الضالين الذين مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور
ഭൂമിയിൽ നാം അവർക്ക് സ്വാധീനം നൽകിയാൽ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും നിഷിദ്ധ കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്യുന്നവരായിരിക്കും അവർ. സകല കാര്യങ്ങളുടെയും പര്യവസാനം അള്ളാഹുവിങ്കലാകുന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് ജമാഅത്ത് അഹമ്മദിയ ജപ്പാനിന് ആദ്യത്തെ പള്ളി നിർമ്മിക്കുവാൻ തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു ഇതിന്റെ നിർമ്മാണത്തെ എല്ലാ രീതിയിലും അനുഗ്രഹപൂർണമാക്കട്ടെ. പള്ളി നിർമ്മിക്കുന്നതിനുള്ള ഉദ്ദേശം പൂർത്തിയാക്കുന്നവരായി നിങ്ങൾ മാറട്ടെ. മറ്റ് മുസ്ലിങ്ങളും അനഹമ്മദികളും പള്ളികൾ നിർമ്മിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഡോളറുകൾ ചെലവഴിച്ച് അതിമനോഹര മസ്ജിദുകൾ നിർമ്മിക്കപ്പെടുന്നു. ഇവിടെ ജപ്പാനിലും ഇത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആദ്യ പള്ളിയാണ്. എന്നാൽ ഇത് രാജ്യത്തിന്റെ ആദ്യ പള്ളിയല്ല. പറയപ്പെടുന്നത് ഇവിടെ മറ്റു മുസ്ലിങ്ങളുടെ നൂറിലോ അതിലധികമോ പള്ളികളുണ്ട്. പള്ളി പണിയുക എന്നത് വലിയ കാര്യമൊന്നുമല്ല. ജപ്പാനിലേക്കുള്ള നമ്മുടെ വരവിന്റെ ഉദ്ദേശം പൂർത്തിയായി എന്ന് നമുക്ക് ഇതുമൂലം പറയാനും സാധിക്കുകയില്ല. ചിലർ വളരെ അഭിമാനത്തോടെ പറയാറുണ്ട്, ഈ നമ്മൾ നിർമ്മിച്ച പള്ളി വിശാലതയുടെ അടിസ്ഥാനത്തിൽ ജപ്പാനിലെ ഏറ്റവും വലിയ പള്ളിയാണ്. എന്നാൽ ഈ കാര്യവും അത്ര വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമല്ല. നാം നമ്മുടെ പരമോന്നതി നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതുമൂലം സാധിക്കുന്നതല്ല. നമ്മുടെ ലക്ഷ്യം പൂർത്തിയാകുന്നത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന്റെ ബൈഅത്തിൽ വന്നതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുമ്പോഴാണ്. ആ ലക്ഷ്യങ്ങൾ ഇതാണ്: ദൈവവുമായി നാം ബന്ധമുണ്ടാക്കുക, നാം അവനോടുള്ള ആരാധനയുടെ കടമകൾ നിർവഹിക്കുന്നവരായി തീരുക, നാം അവന്റെ സൃഷ്ടികളുടെ കടമകൾ പൂർത്തിയാക്കുന്നവരായി തീരുക, നാം നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അതിലെ ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നവരായി തീരുക, നാം ഇസ്ലാമിന്റെ മനോഹര സന്ദേശത്തെയും സുന്ദര അധ്യാപനത്തെയും ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയിലും എത്തിക്കുന്നവരായി മാറുക. ജപ്പാനിന് മതസ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ജപ്പാൻ സമൂഹത്തിന് മതത്തിലേക്ക് ദൃഷ്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇസ്ലാമിലേക്കും അവർ ശ്രദ്ധിക്കുകയുണ്ടായി. ഇക്കാര്യം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം അറിഞ്ഞപ്പോൾ അവിടുന്ന് ജപ്പാൻ സമൂഹത്തിൽ യഥാർത്ഥ ഇസ്ലാമിനെ എത്തിക്കാൻ അതിശക്തമായ ആഗ്രഹം പ്രകടിപ്പിച്ചു. വിശദീകരിച്ചു പറഞ്ഞു, ഇസ്ലാമിലേക്ക് ഒരുപക്ഷെ ജപ്പാൻവാസികൾക്ക് ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു മരിച്ച മതത്തിലേക്ക് തിരിയാൻ എന്ത് സമ്മർദ്ദമാണ് അവർക്കുള്ളത്? അവിടുന്ന് പറഞ്ഞു, അവിടെ ഉള്ളിൽ, അതായത് മറ്റ് മുസ്ലിങ്ങൾ, ഇസ്ലാമിന്റെ ആത്മാവ് ഇല്ല. അവർ മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനമാണ് എത്തിക്കുക? പറയുന്നു, മറ്റ് മുസ്ലിങ്ങൾ ഇൽഹാമിന്റെ വാതിൽ കൊട്ടിയടച്ച് തങ്ങളുടെ മതത്തെ മരിച്ചതിന് തുല്യമാക്കിയിരിക്കുന്നു. അവിടുന്ന് വളരെ ദുഃഖത്തോടെയാണ് ഇത് പറയുന്നത്. മറ്റ് മുസ്ലിങ്ങൾ ഈ കാര്യം പറഞ്ഞ് സ്വയം തങ്ങളിൽ മാത്രമല്ല അക്രമം ചെയ്യുന്നത്, അതായത് ഇൽഹാമിന്റെ വാതിലടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, മറിച്ച് അവരുടെ വിശ്വാസവും ദുഷ്ചെയ്തികളും പ്രദർശിപ്പിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന മറ്റുള്ളവരെയും തടയുന്നു. മറ്റ് മതസ്ഥരെ ഇല്ലാതാക്കാൻ ഇവരുടെ പക്കൽ എന്ത് ആയുധമാണുള്ളത്? അവിടുന്ന് തന്നെ വിശ്വസിക്കുന്നവരോടായി പറഞ്ഞു, അതിനാൽ കുറച്ചാളുകൾ ഇതിനായി തയ്യാറാകുക. അവർ യോഗ്യരും ധീരനും ആയിരിക്കണം. പിന്നീട് അവിടുന്ന് ജപ്പാനികളെ തബലീഗ് ചെയ്യുന്നതിനായി ഗ്രന്ഥം രചിക്കുന്നതിനും ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ അവിടുന്ന് എപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അനുധാവനം ചെയ്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സന്ദേശത്തെ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അവതരിച്ചത്, അതിൽ നിന്ന് ജപ്പാനും പുറത്തായിരുന്നില്ല, ദ്വീപുകളും ഇതിൽ നിന്ന് പുറത്തായിരുന്നില്ല, മറ്റു രാജ്യങ്ങളും ഇതിൽ നിന്ന് പുറത്തായിരുന്നില്ല. ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവുമാണ്. നിങ്ങൾക്കും ഈ രാജ്യത്ത് വരുവാൻ അവസരം നൽകി. ഇതും അല്ലാഹുവിന്റെ കാരുണ്യമാണ്. നിങ്ങളിൽ ചിലർക്ക് ഇവിടെ വന്നുകൊണ്ട് അല്ലാഹു അവരുടെ കച്ചവടത്തിൽ പുരോഗതി നൽകി. ഏകദേശം മുഴുവൻ ആളുകളും ഇവിടെ വന്നതിന് ശേഷം പാകിസ്ഥാനെ അപേക്ഷിച്ച് സാമ്പത്തിക നില അവരുടേത് മെച്ചപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അധിക പേരുടെയും പൂർവികർ അഹമ്മദിയത്ത് സ്വീകരിച്ചവരാണ്. തീർച്ചയായും അവരിൽ നിന്ന് കുറച്ചുപേരുണ്ടാകും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാമിന്റെ ഈ വാക്കുകൾ കേട്ടതിന് ശേഷം ജപ്പാനിൽ വരുവാനും അതുപോലെ മറ്റ് രാജ്യങ്ങളിലും ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കുന്നതിനായി ഹൃദയത്തിൽ ആഗ്രഹം ജനിച്ചിരിക്കണം. എന്നാൽ അവരുടെ ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ തന്നെ തങ്ങി. എന്നാൽ നിങ്ങൾക്ക് ജപ്പാനിൽ വരുവാനും ലോകത്തേക്ക് സഞ്ചരിക്കുവാനും ഈ സന്ദേശത്തെ അവിടെ എത്തിക്കുവാനും അല്ലാഹു അവസരം നൽകിയിരിക്കുന്നു. ജീവിത സൗകര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ ജപ്പാനിലേക്ക് വന്നിരിക്കുന്നത്? ഹദ്റത്ത് മസീഹ് അലൈഹി സ്സലാം ഇതിൽ ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു, അതായത് മറ്റ് മുസ്ലിങ്ങൾ ഇസ്ലാമിനെ ജപ്പാനിൽ എങ്ങനെ പ്രചരിപ്പിക്കാനാണ്. ഈ ആളുകൾ അള്ളാഹുവിന്റെ വചനങ്ങളുടെയും ഇൽഹാമുകളുടെയും വാതിലുകളെ അടച്ചുകൊണ്ട് ഇസ്ലാമിനെ മരിച്ച മതമാക്കി തീർത്തിരിക്കുന്നു. ജപ്പാനികൾക്കും ലോകത്തിലെ ഏതൊരു രാജ്യത്ത് താമസിക്കുന്നവർക്കും ഈ മരിച്ച മതത്തിന്റെ ആവശ്യമെന്താണ്? അവിടുന്ന് പറയുന്നു, നിങ്ങൾക്കാണ് ഇസ്ലാമിന് ജീവനുണ്ട് എന്നതിന് തെളിവ് നൽകുവാൻ സാധിക്കുക. ഇതിന്റെ പ്രത്യേകതകൾ ലോകത്തോട് പറയാൻ സാധിക്കുക. ദൈവിക ബന്ധത്തിനുള്ള മാർഗം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളും മറ്റ് മതസ്ഥരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇസ്ലാമിന്റെ മേൽക്കോയ്മ ലോകത്ത് സ്ഥാപിക്കണമെങ്കിൽ അള്ളാഹുവിനോട് ജീവനുള്ള ബന്ധം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കണം സ്ഥാപിക്കേണ്ടത്. ലോകത്തോട് പറഞ്ഞുകൊണ്ടും ഈ മേൽക്കോയ്മ സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഇസ്ലാമിന്റെ ദൈവം ആരെയാണ് സ്നേഹിക്കുന്നത് അവരോട് ഇപ്പോഴും സംസാരിക്കുന്നവരാണ്. അതിനാൽ ഈ മേന്മ സ്ഥാപിക്കുന്നതിനായി ഇവിടെ വന്നുകൊണ്ട് ഉണ്ടാക്കിയ ഈ ഭൗതിക പുരോഗതി മതിയായതല്ല. തീർച്ചയായും ഇതല്ലാതെ എല്ലാ ഓരോരുത്തരും അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിനായി ഒരുവാളിന്റെയും ആവശ്യമില്ല. ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിനായി വേണ്ടത് അള്ളാഹുവിൽ ദൃഢവിശ്വാസവും പൂർണമായ യക്കീനുമുള്ള ആളുകളെയാണ് ആവശ്യം. ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിനായി ആരാധനയിൽ ഉന്നത നിലവാരമുണ്ടാക്കിയ ആളുകളെയാണ് ആവശ്യം. ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിനായി രക്തച്ചൊരിച്ചിലും കൊലപാതകങ്ങളും ചെയ്യുന്നതിന് പകരമായി തങ്ങളുടെ നഫ്സിനെതിരായി ജിഹാദ് ചെയ്തുകൊണ്ട് പ്രവർത്തന മണ്ഡലത്തെ മെച്ചപ്പെടുത്തുന്ന ആളുകളെയാണ് ആവശ്യം. ഇത് വളരെ പരിതാപകരമായ കാര്യമാണ്. ഇത് മുസ്ലിങ്ങളുടെ അവസ്ഥകളെ കുറിക്കുന്ന ശോചനീയാവസ്ഥയാണ്. ഒരു വശത്ത് ജീവനുള്ള ദൈവത്തിന്റെ വഹിയേയും ബന്ധത്തെയും നിരാകരിക്കുന്നു, മറുവശത്ത് വാളുകൊണ്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു, ബലം പ്രയോഗിച്ച് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു, അക്രമാസക്തം ആയിക്കൊണ്ടിരിക്കുന്നു, നിഷ്കളങ്കരെ കൊല ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ സേവിക്കുകയാണ് എന്ന് പറഞ്ഞ് വാദം ഉന്നയിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പാരീസിൽ നടന്ന സംഭവം അത്യധികം അക്രമപരമായ പ്രവൃത്തിയായിരുന്നു. ഈ ആളുകൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെയല്ല മറിച്ച് അവന്റെ കോപത്തെയാണ് വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇക്കാരണത്താലും ഇന്ന് അഹമ്മദികളുടെ മേൽ ഭാരിച്ച ഉത്തരവാദിത്തമാണുള്ളത്. എവിടെയാണ് ആരാധനയുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നത്, അവിടെ ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനത്താൽ മറ്റുള്ളവരെ തബ്ലീഗ് ചെയ്യുക. ഈ പള്ളി നിർമ്മിച്ചതിന്റെ കടമ നിറവേറ്റുക. ഈ കടമ നിറവേറ്റുന്നതിനായി ഇതിനെ 5 നേരവും ജനസാന്ദ്രമാക്കുക. ഇതിന്റെ കടമ നിറവേറ്റുന്നതിനായി തങ്ങളുടെ ആരാധനയുടെ നിലവാരം ഉയർത്തുക. ഇതിന്റെ കടമ നിറവേറ്റുന്നതിനായി തങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധിക്കുക. ഇതിന്റെ കടമ നിറവേറ്റുന്നതിനായി തബ്ലീഗ് രംഗത്ത് വിശാലത ഉണ്ടാക്കുക. ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഒരിടത്ത് പറയുന്നു, എവിടെയാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടത്, അവിടെ പള്ളി പണിയുക. തബ്ലീഗിന്റെയും പ്രചാരണത്തിന്റെയും മാർഗം സ്വയം തുറക്കപ്പെടുന്നതാണ്. അതിനാൽ ഈ പള്ളി നിങ്ങളിൽ ഉത്തരവാദിത്തമേൽപ്പിക്കുന്നു. എവിടെയാണ് ആരാധനയുടെ നിലവാരം മെച്ചപ്പെടുന്നത്, അവിടെ തബ്ലീഗിനായും സ്വയം തയ്യാറെടുക്കുക. ഈ ഉദ്ഘാടനത്തിന് മുമ്പായി തന്നെ മസ്ജിദിനെ പറ്റി മീഡിയ കവറേജ് നൽകിയിട്ടുണ്ട്. ഒരു സമാധാന കാംക്ഷിയായ ഇസ്ലാമിനെ ഈ കാരണത്താൽ രാജ്യത്ത് പരിചയപ്പെടുത്തുകയുണ്ടായി. ഈ പരിചയത്തിൽ നിന്ന് പ്രയോജനം നേടേണ്ടതും ഇവിടെ താമസിക്കുന്ന ഓരോ അഹമ്മദിയുടെയും ഉത്തരവാദിത്തമാണ്. ജപ്പാൻവാസികൾക്ക് പള്ളി എന്നത് ഒരു പുതിയ കാര്യമല്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ പറയപ്പെടുന്നത് 100-നടുത്ത് പള്ളികൾ ഇവിടെയുണ്ട്. നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഇവിടെ എന്തുകൊണ്ടാണ് പ്രാധാന്യം? കാരണം സാധാരണ മുസ്ലിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് ഇസ്ലാമിന്റെ മറ്റൊരു ചിത്രം നാം കാണിക്കുന്നു. ഈ യഥാർത്ഥ ചിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദൃശ്യയോഗ്യമാക്കിയത്. ഇതിനെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ അല്ലാഹു അദ്ദേഹത്തിന്റെ സത്യദാസനെ അയച്ചത്. അതിനാൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനായി നിങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിലുള്ള വിശ്വാസത്തിൽ മാത്രം ഒതുങ്ങി കർമ്മജീവിതത്തിന്റെ ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഈ ഉത്തരവാദിത്തം നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. പരസ്പരമുള്ള സ്നേഹത്തിലും സാഹോദര്യ ബന്ധത്തിലും വളരുന്നവരായിരിക്കണം. നമ്മുടെ യജമാന്റെയും നേതാവിന്റെയും ദൃഷ്ടി എവിടെയാണ്? അവിടെയാണ് അദ്ദേഹത്തിന്റെ സത്യദാസന്റെ ദൃഷ്ടിയുള്ളത്. അവിടുന്ന് എന്താണ് ചെയ്തത്? എന്താണ് കാണിച്ചത്? തന്റെ ചുറ്റുപാടിലും ഈ നൽകപ്പെട്ട സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെ അധ്യാപനത്തെ മാതൃക നിലനാട്ടി. അതിലേക്കാണ് നമ്മൾ ദൃഷ്ടി പായിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് ഖുർആനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. വെറും അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ഇമാമിനെ നാം വിശ്വസിച്ചു, അൽഹംദുലില്ലാ ഞങ്ങൾ അഹമ്മദികളാണ് എന്ന് പറയുന്നത് മതിയായതല്ല. ഞാൻ പാരായണം ചെയ്ത ആയത്ത് ഇതിലേതെല്ലാം കാര്യത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്, അല്ലാഹു ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്, അതിനെ ഈ കാലഘട്ടത്തിൽ അഭിസംബോധന ചെയ്യുന്നത് അഹമ്മദികളായ മുസ്ലിങ്ങളാണ്. കാരണം നമ്മളാണ് കാലത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചത്. നമ്മളിലാണ് ദീനിന്റെ ദൃഢതയ്ക്കായി ഖിലാഫത്ത് വ്യവസ്ഥിതി നിലകൊള്ളുന്നത്. ഒരു അഹമ്മദി മുസ്ലിമിനായി ഈ കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിക്കുന്നതിന് വേണ്ടി ഖിലാഫത്തുമായുള്ള ബന്ധം സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് വാദമുന്നയിക്കുന്നതിന് വേണ്ടി അല്ലാഹു ചില നടപടിക്രമങ്ങളും നിർവചിച്ചിരിക്കുന്നു. ഒന്ന്, നമസ്കാരത്തെ നിലനിർത്തുന്നതിലേക്ക് ശ്രദ്ധ വെക്കുക. ഇത് നമ്മുടെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാന കാര്യമാണ്. ഒരുപക്ഷെ നമസ്കാരത്തെ നിലനിർത്തുന്നില്ല എങ്കിൽ, ആരാധനയിലേക്ക് ശ്രദ്ധയില്ല എങ്കിൽ, ഞങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളാണ് എന്ന വാദവും തെറ്റാണ്. ഞങ്ങൾ ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന വാദവും തെറ്റാണ്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യദാസനെ വിശ്വസിച്ചു എന്ന വാദവും തെറ്റാണ്. കാരണം അവിടുന്ന് തന്റെ ആഗമന ലക്ഷ്യം തന്നെ പറഞ്ഞത് സൃഷ്ടിയെ സൃഷ്ടാവുമായി ബന്ധിപ്പിക്കുന്നു എന്നതാണ്. പിന്നീട് പറഞ്ഞു രണ്ടാമത്തെ ലക്ഷ്യം പരസ്പരമുള്ള കടമ നിറവേറ്റുക എന്നതാണ്. ഈ ആയത്തിലും അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്റെ പ്രത്യേകത അവർ അല്ലാഹുവിനെ ഭയക്കുന്നവരാണ്. അവന് വേണ്ടിയുള്ള ആരാധനയുടെ കടമ നിറവേറ്റുന്നവരാണ്. അവന്റെ തൃപ്തിക്കായും മനുഷ്യന്റെ നന്മയ്ക്കായും പുരോഗതിക്കായും തങ്ങളുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. തങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല ഈ വിപ്ലവം ഉണ്ടാക്കുക, അതായത് ഈ തഖ്വയിൽ ചലിക്കുന്ന ജീവിതം ഉണ്ടാക്കുന്നത്, മറിച്ച് തങ്ങളുടെ മാതൃക കാട്ടി മറ്റുള്ളവരെയും തങ്ങളോടൊപ്പം നടത്തുന്നു. അവരോടും ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊടുക്കുന്നു. ശൈത്താനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നും അവരോട് പറയുന്നു. നാം ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിൽ നിന്ന് ആഗതനായ പരിഷ്കർത്താവിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെ മുഖവിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് അല്ലാഹു നമ്മിൽ ചൊരിഞ്ഞ ഔദാര്യമാണ്. ഇന്ന് മറ്റ് മുസ്ലിങ്ങൾ ഇതിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവരുടെ പക്കൽ ഒരു കൈയിലേക്ക് വിളിക്കുന്ന ഒരു ശബ്ദവുമില്ല. അല്ലാഹു നമുക്ക് ഹദ്രത്ത് മസീഹ് അലൈഹിസ്സലാമിനെ വിശ്വസിച്ചുകൊണ്ട് അതിനുശേഷം അദ്ദേഹത്തിലൂടെ സ്ഥാപിച്ച ഖിലാഫത്ത് വ്യവസ്ഥയിലൂടെ പുനർജന്മം നൽകിയിരിക്കുന്നു. നാം ഒരു ശബ്ദത്തിന്റെ കീഴിൽ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നവരാണ്. തംഗനത്ത് എന്നത് ഭരണം ലഭിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ഒരു പ്രഭാവമുണ്ടായിത്തീരുക എന്നതുമാണ്. ഹൃദയത്തിന് സമാധാനം ലഭിക്കുക എന്നതുമാണ്. ഇൻഷാ അല്ലാ, ഭരണവും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ദാസത്തിൽ വന്നുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന ഒരു കാലവും വരുന്നതാണ്. എന്നാൽ ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനം എന്താണെന്ന് പറയുക എന്ന രീതിയിൽ ഈ കാലത്തും ലോകം നമ്മളിലേക്ക് നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതും ഒരുതരം പ്രഭാവവും ആകർഷണവുമാണ്. ഇത് അള്ളാഹുവാണ് അവരിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ വചനത്തിലേക്ക് ശ്രദ്ധിക്കുന്നവരാണ് ഈ കാര്യത്തിൽ നിന്ന് പ്രയോജനഗ്രസ്തമാക്കുക. അതിനാൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഈ അനുഗ്രഹത്തിന്റെ അവകാശിയായിത്തീരുന്നതിനു വേണ്ടി നന്മയിൽ നിലനിൽക്കുക, അതിനെ പ്രചരിപ്പിക്കുക, തിന്മയിൽ നിന്ന് രക്ഷ നേടുക, മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തുക. ഏതുവരെ ഇതിൽ നിലകൊള്ളുന്നുവോ, ഈ അടിസ്ഥാന കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നുവോ, പുരോഗതി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഓരോ അഹമ്മദിയും എപ്പോഴും ഈ കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. അതായത് തങ്ങളുടെ കർമ്മങ്ങളിൽ പുരോഗതി നേടുന്നതിനായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോഴായിരിക്കും ലോകത്തെ നമ്മിലേക്ക് ശ്രദ്ധിപ്പിക്കാൻ സാധിക്കുക. പിന്നീട് ഇക്കാര്യം തംകനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണകൂടത്തെയും യഥാർത്ഥ അധ്യാപനത്തിന് വിധേയമാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദാസത്വത്തിൽ പങ്കുചേർക്കുന്നതാണ്. ഈ വലിയ ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിനായി അല്ലാഹു യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അതായത് അക്രമികയല്ലാത്ത മുസ്ലിങ്ങൾക്ക്, അവർ നീതിയിൽ നില ഉറക്കുന്നവരാണ്, അവർ അല്ലാഹുവിനെ വിസ്മരിച്ച് കളയുന്നവരല്ല, മറിച്ച് അവനോടുള്ള ഇബാദത്തിന്റെ കടമകൾ നിറവേറ്റുന്നവരാണ്. അവർ മറ്റുള്ളവരോട് ചെയ്യേണ്ട കടമകൾ ധ്വംസിക്കുന്നവരുമായിരിക്കില്ല, മറിച്ച് കടമകൾ പൂർത്തിയാക്കുന്നവരാണ്. അവർ സ്വാർത്ഥമതികളായിരിക്കില്ല, മറിച്ച് നിസ്വാർത്ഥമതികളായിരിക്കും. അഹമ്മദിയ ഖിലാഫത്തിനോട് അവർ ആത്മാർത്ഥ ബന്ധം പുലർത്തുന്നവരായിരിക്കും. വെറും ഇജ്തിമാ അവസരങ്ങളിൽ പ്രതിജ്ഞയേറ്റു പറയുന്നവരായിരിക്കില്ല, മറിച്ച് നന്മ പ്രചരിപ്പിക്കുന്നതിനും തിന്മ തടയുന്നതിനുമായി ആദ്യം തങ്ങളുടെ നഫ്സിനെ പരിശോധന വിധേയമാക്കുന്നതാണ്. ജമാഅത്ത് വ്യവസ്ഥയുടെ രക്ഷയ്ക്കായി സ്വന്തം വികാരങ്ങളെ ത്യാഗം ചെയ്യുന്നവരായിരിക്കും. ഈ കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ സമീപസ്ഥമാക്കുന്നത്. ഈ കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളോട് ചെയ്യേണ്ട കടമകൾ പൂർത്തിയാക്കുന്നവരാക്കി തീർക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്സലാം തന്നിൽ വിശ്വസിക്കുന്നവരിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ പൂർത്തീകരിക്കുന്നവരാക്കുന്നത്, അതായത് യഥാർത്ഥ അഹമ്മദിയാക്കുന്നത്. നിങ്ങൾ ചിലർ ഇതും പറയുന്നു, ഞങ്ങൾ ഖിലാഫത്തിനായി എല്ലാ വസ്തുക്കളും ത്യാഗം വരിക്കാൻ സന്നിധരാണ്. എന്നാൽ പരസ്പരമുള്ള കലഹങ്ങളും പിണക്കങ്ങളും അവസാനിപ്പിക്കുന്നതിനും ഒന്നായിത്തീരുന്നതിനും വേണ്ടി പറയപ്പെടുമ്പോൾ അതിനായി 100 ഒഴികഴിവുകൾ കണ്ടെത്താൻ തുടങ്ങുന്നു. എന്നാൽ യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ ഈ കലഹങ്ങളുടെ കാരണങ്ങളും മാർഗങ്ങളും കണ്ടെത്തുന്നതിന് പകരമായി ത്യാഗം വരിച്ചുകൊണ്ട് ശാന്തിയും സമാധാനവും സ്ഥാപിക്കുന്നവരായി മാറുക. നിങ്ങൾ ഈ പള്ളിയോട് കൂട്ടിച്ചേർക്കുമ്പോൾ ഓർക്കുക, ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടത്തോട് അല്ല കൂട്ടിച്ചേർക്കുന്നത്, മറിച്ച് അല്ലാഹു ഈ കാലഘട്ടത്തിൽ ദാസനെ ദൈവവുമായി ബന്ധിപ്പിക്കാൻ അയച്ച ഒരു വ്യക്തിയോടാണ് കൂട്ടിച്ചേർക്കുന്നത്. എല്ലാ വ്യക്തിപരമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും കലഹങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ത്യാഗം ആവശ്യപ്പെടുന്ന ഈ സംവിധാനത്തിൽ അണിച്ചേരുക. ഇതിൽ സമ്പത്ത് ത്യാഗം വരിക്കുക മാത്രമല്ല, മറിച്ച് തന്റെ വികാരങ്ങളെയും ത്യാഗം ചെയ്യേണ്ടതാണ്. നന്മയിലേക്ക് ക്ഷണിക്കുക എന്നത് മറ്റുള്ളവരിൽ മാത്രം പരിമിതപ്പെടുത്താനല്ല ആഗ്രഹിക്കേണ്ടത്, മറിച്ച് ആദ്യം തന്റെ നഫ്സിൽ ശ്രദ്ധ ചെലുത്തുന്നു. നീ പറയുന്നത് നീ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. നഹി അനിൽ മുൻകർ, തിന്മയിൽ നിന്ന് തടയുക എന്നത് മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പായി തന്റെ നഫ്സിനോട് പരിശോധിക്കാൻ പറയുന്നു. നിങ്ങളിൽ അധിക പേരും പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. നിങ്ങൾക്കവിടെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിയന്ത്രണങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. അവിടെ നിങ്ങൾക്ക് തങ്ങളുടെ പള്ളിയെ പള്ളിയെന്ന് പറയുന്നതിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. അവിടെ നിങ്ങൾ സലാം പറയുന്നതായാൽ 3 വർഷത്തേക്ക് ജയിൽ പോകേണ്ടതായി വന്നിരുന്നു. നിങ്ങൾ ചിലർ ചില പ്രയാസങ്ങൾ കാരണത്താൽ ഇവിടെ അസൈലം ചെയ്തവരും ഉണ്ടാകും, ചിലർ കച്ചവടക്കാരുമുണ്ട്. അതിനാൽ ഇക്കാര്യങ്ങളെ ഓർക്കുക, അതിൽ ചിന്തിക്കുക. അല്ലാഹു എത്രമാത്രം ഇവിടെ നിങ്ങളിൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ്. ഇബാദത്ത് ചെയ്യുന്നതിൽ യാതൊരു നിയന്ത്രണവുമില്ല. പള്ളിയെ പള്ളി എന്ന് വിളിക്കുന്നതിൽ യാതൊരു ശിക്ഷയുമില്ല. നിങ്ങളുടെ സലാമാകുന്ന സന്ദേശം ജയിലിലേക്ക് അയക്കുന്നതിന് പകരമായി ഇവിടെയുള്ളവർക്ക് പ്രിയമേറിയതാണ്. എന്നാൽ ഇക്കാര്യങ്ങൾ നമ്മിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുന്നതിലേക്കും തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ തിരിച്ചറിയുന്നതിനും വികാരങ്ങളെ പൂർത്തിയാക്കുന്നതിന് പകരമായി അള്ളാഹുവിന്റെ തൃപ്തികരസ്ഥമാക്കുന്നതിലേക്കും പരസ്പരം സ്നേഹത്തിൽ കഴിയുന്നതിലേക്കും ഈ സ്നേഹവും മമതയും ഈ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിലേക്കും അള്ളാഹു ആഗ്രഹിക്കുന്ന പ്രത്യേകതകൾ നമ്മിൽ ഉണ്ടാക്കുന്നതിലേക്കുമുള്ള ആവശ്യകതയെ അല്ലേ വിളിച്ചൂതുന്നത്? പള്ളി നിർമ്മിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ പ്രത്യേകതകൾ ഉണ്ടാകുന്നതല്ല, മറിച്ച് ഇതിനായി പരിശ്രമം ചെയ്യേണ്ടതാണ്. ഈ പ്രത്യേകതകളെ സംബന്ധിച്ച് അല്ലാഹു ഒരു സ്ഥലത്ത് പറയുന്നു, പ്രകാരം പറയുന്നു: അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂന സായിഹൂന സായിഹൂന റാകിഹൂന സാജിദൂനൽ ആമിറൂന ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി വൽ ഹാഫിദൂന ലിഹുദൂദില്ലാഹി വബശ്ശിറിൽ മുഅ്മിനീൻ. പശ്ചാത്തപിച്ച് മടങ്ങുന്നവരും അള്ളാഹുവിനെ ആരാധിക്കുന്നവരും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്നവരും നമിക്കുന്നവരും സാഷ്ടാംഗം പ്രമണിക്കുന്നവരും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നവരും നിഷിദ്ധ കാര്യങ്ങൾ വിലക്കുന്നവരും അള്ളാഹുവിന്റെ നിയമപരിധികളെ കാത്തുസൂക്ഷിക്കുന്നവരുമാണ് സത്യവിശ്വാസികൾ. നീ സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഏതുപോലെ അള്ളാഹു പറയുന്നുവോ ഒരു മനുഷ്യന് യഥാർത്ഥ വിശ്വാസിയായിത്തീരുന്നതിനു വേണ്ടി ആദ്യമുള്ള നിബന്ധന അവൻ തൗബ ചെയ്യുന്നതാണ്, അതായത് തന്റെ കുറ്റങ്ങൾ അംഗീകരിക്കുക. തിന്മകൾ അംഗീകരിച്ചുകൊണ്ട് പൂർണമായും അതിൽ നിന്ന് മുക്തി നേടുന്നതിനായി പ്രതിജ്ഞ ചെയ്യുക. പാപം എന്നത് വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല, വ്യവസ്ഥിതിയെ താറുമാറാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും പാപമായി തീരുന്നതാണ്. ഈ പ്രതിജ്ഞയിൽ നിലകൊള്ളുന്നതായാൽ അള്ളാഹുവിനോടുള്ള ഇബാദത്തിന്റെ കടമ പൂർത്തിയാകുന്നതാണ്. എങ്ങനെ ഇബാദത്ത് ചെയ്യുക എന്നത് സത്യവിശ്വാസിക്ക് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുക എന്നതും സത്യവിശ്വാസിക്ക് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ ആഗ്രഹം എന്താണ്? ഞാൻ മുമ്പും ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതാണ്. അള്ളാഹുവിന്റെ ആഗ്രഹം എന്നത് മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുക. ഏതുപോലെ അള്ളാഹു പറയുന്നു, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയബ്ദൂൻ, ഞാൻ മനുഷ്യനെയും ജിന്നിനെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിൽ കച്ചവടക്കാരോ സമ്പന്നരോ വിഭാഗത്തിൽ നിന്ന് പുറത്തു പോകാൻ യാതൊരു ഇളവുമില്ല. അതുപോലെ സാധാരണക്കാരനും ദരിദ്രനും ആരാധനയിൽ അലസത കാണിക്കാൻ യാതൊരു ഇളവും നൽകിയിട്ടില്ല. മസ്ജിദ് പണിയുന്നതിനായി ചിലർ വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വയം ബുദ്ധിമുട്ടിൽ അകപ്പെടുത്തിക്കൊണ്ട് ചില നിസാര വരുമാനമുള്ളവർ ധനത്യാഗം ചെയ്തു. കുട്ടികളും വലിയ ത്യാഗങ്ങളുടെ മാതൃക നിലനാട്ടി. എന്നാൽ ഇതിലും ചിലർ പള്ളി നിർമ്മിക്കുന്നതിനായി കണക്കില്ലാത്ത ത്യാഗം വരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ആരാധനയിൽ അലസത കാണിക്കുന്ന തരത്തിലുള്ള മോചനം അവർക്കും നൽകുന്നതല്ല. ഈ ത്യാഗങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഈ പള്ളിയെ ജനനിബിഡമാക്കുന്നതിനായി ചെയ്യേണ്ട കടമയും പൂർത്തിയാക്കുമ്പോഴാണ്. അല്ലാഹുവിനോടുള്ള ഇബാദത്തിന്റെ കടമ പൂർത്തിയാക്കുമ്പോഴാണ് അതുണ്ടാകുക. പിന്നീട് അല്ലാഹു പറയുന്നു, സ്തുതിക്കുന്നവരായി മാറുക. അല്ലാഹുവിനെ സ്തുതിക്കുന്നതിനുള്ള കടമ അവന്റെ ആരാധനയിലൂടെയാണ് പൂർത്തിയാകുക. പള്ളി പണിയുന്നതിനായി അല്ലാഹു അവസരം നൽകി എന്നതിനും അവനെ സ്തുതിക്കുക. പള്ളിയുടെ നിർമ്മാണത്തിലൂടെ തബ്ലീഗിന്റെ മാർഗം തുറന്നു തന്നതിൽ അല്ലാഹുവിനെ സ്തുതിക്കുക. ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ വേണ്ടി പുതിയ വാതിൽ തുറന്നു തന്നതിൽ അല്ലാഹുവിനെ സ്തുതിക്കുക. നിങ്ങളുടെ ഭൗതിക അവസ്ഥയെ മെച്ചപ്പെടുത്തിയതിൽ അല്ലാഹുവിനെ സ്തുതിക്കുക. ഈ ഭൗതിക അവസ്ഥ പുരോഗതി കൈവരിച്ചത് ചിലരുടെ ബുദ്ധി, സാമർഥ്യം, അറിവ് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഔദാര്യം കാരണത്താലാണ്. അതിനാൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്മരിക്കുക. അല്ലാഹുവിനെ സ്തുതിക്കുക എന്നത് ചില പ്രയാസമേറിയ അവസ്ഥകൾ ഉണ്ടായാൽ പോലും ആ സമയത്തും അല്ലാഹുവിനോട് നന്ദി പറയുക എന്നതാണ്. ഒരിക്കലും നന്ദികേട് കാണിക്കരുത്. കാലത്തിന്റെ ഇമാമിനെ വിശ്വസിക്കുന്നതിനും നഷ്ടപ്പെട്ടവരിൽ നിന്ന് രക്ഷിച്ചതിനും അല്ലാഹുവിനോട് നന്ദി പറയുക. അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികൾ തങ്ങളുടെ യാത്രകളെയും അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിനുള്ള മാർഗമാക്കി മാറ്റുന്നു. ഇക്കാരണത്താൽ ഈ രാജ്യത്തേക്കുള്ള നിങ്ങളുടെ വരവ് തബ്ലീഗിന്റെ മൈതാനത്ത് പുരോഗതി നേടിക്കൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരാക്കി തീർക്കേണ്ടതാണ്. പിന്നീട് പറയുന്നു, സത്യവിശ്വാസി റുക്കു ചെയ്യുന്നവനാണ്. ഒന്ന് നമസ്കാരത്തിലെ റുക്കുവാണ്. എന്നാൽ തന്റെ സമയത്തെയും തന്റെ ജീവനെയും തന്റെ ധനത്തെയും ദീനിന്റെ മാർഗത്തിൽ ത്യജിക്കുന്നവർ എന്നും ഇതിനർത്ഥമുണ്ട്. അതിനാൽ തങ്ങളുടെ പ്രതിജ്ഞയെ വിലമതിക്കുക. വെറും ജീവൻ, ധനം, സമയം, അഭിമാനം എന്നിവ ത്യജിക്കാൻ തയ്യാറാണ് എന്ന പ്രതിജ്ഞ ഒരാചാരം എന്ന നിലയിൽ ആവർത്തിക്കാതിരിക്കുക, മറിച്ച് ഇതിനെ കർമ്മപദത്തിൽ കൊണ്ടുവരിക. പിന്നീട് അല്ലാഹു പറയുന്നു, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സുജൂദ് ചെയ്യുന്നവനാകേണ്ടത് നിർബന്ധമാണ്. അതായത് അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനായി പരിപൂർണ പരിശ്രമം കാഴ്ചവെക്കുക, തങ്ങളുടെ ദുആയിലേക്ക് ശ്രദ്ധ തിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുകയുണ്ടായി, സത്യവിശ്വാസി സുജൂദിന്റെ അവസ്ഥയിൽ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത് എത്തി നിൽക്കുന്നതാണ്. ഇത്തരത്തിൽ സാമീപ്യം ലഭിക്കുന്ന സുജൂദുകൾ അന്വേഷിച്ച് കണ്ടെത്തുക. നെറ്റിത്തടം തറയിൽ മുട്ടിക്കുന്നതിന്റെ പേരല്ല സുജൂദ്, മറിച്ച് അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിനായി അങ്ങേയറ്റം വിനയത്തോടെ അല്ലാഹുവിന്റെ മുന്നിൽ കുനിഞ്ഞുകൊണ്ടും അവന്റെ തൃപ്തി നേടിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിന്റെ മുന്നിൽ തന്റെ എല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് തന്റെ അഹംഭാവത്തെ പുറകിലേക്ക് മാറ്റി തന്റെ അഭിമാനത്തെ വിസ്മരിച്ചുകൊണ്ട് തന്റെ യശസ്സിനെ നാമാവശേഷമാക്കിക്കൊണ്ട് അവന്റെ കൽപ്പനകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ജമാഅത്ത് വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വ്യവസ്ഥിതി അംഗീകരിക്കുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇതും അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരുന്നതാണ്. സുജൂദ് അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരുന്നതിനുള്ള മാർഗമാണ്. മനുഷ്യനിൽ വിനയമുണ്ടാകുമ്പോഴാണ് അത് ലഭിക്കുക. അതിനെയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഈ വിനയപൂർണമായ സുജൂദ് ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നതിനായി ഉന്നതമായ നിലയിൽ പരിശ്രമമുണ്ടായാൽ പിന്നെ തങ്ങളുടെ എല്ലാവിധ ശക്തിയും ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരെയും നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സമീപത്തെത്തിക്കുക. പിന്നീട് തബ്ലീഗിലേക്ക് ശ്രദ്ധിക്കുക. നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലുള്ള മറ്റുള്ളവരെയും അള്ളാഹുവിന്റെ മുന്നിൽ നമിക്കുന്നവരാക്കി തീർക്കുക. പാപത്തിൽ മുങ്ങി താഴുന്ന മറ്റുള്ളവരെ അഗ്നിയിൽ വീഴുന്നതിൽ നിന്ന് രക്ഷിക്കുക. എല്ലാ അഹമ്മദികളുടെയും ജോലി ഇന്ന് ഇതാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ലോകത്തെ ദൈവീക കോപത്തിൽ നിന്ന് രക്ഷിക്കുക. ഇതും ഓർമ്മ വെക്കുക, ഞാൻ ഇതിനെ സംബന്ധിച്ച് മുമ്പും പറഞ്ഞതാണ്. ഇവിടെ അള്ളാഹു പറയുന്നു, യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിന്റെ പരിധികളെ സംരക്ഷിക്കുന്നവനാണ്. അതിൽ ശ്രദ്ധ ചെലുത്തുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക. അതായത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ പൂർണമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് പരിശ്രമിക്കുക. അത് വിശുദ്ധ ഖുർആനിലും വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങളും സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം തന്റെ ജമാഅത്തിന്റെ മേൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞ കാര്യത്തിലേക്കും ശ്രദ്ധ കൊടുക്കുക. കാലത്തിന്റെ ഖലീഫ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്കും ശ്രദ്ധിക്കുക. തങ്ങളുടെ വിശ്വാസത്തെയും കർമ്മത്തെയും പരിരക്ഷിക്കുക. ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഖിലാഫത്താകുന്ന ഉപഹാരം നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിനെ വിലമതിക്കുക. അള്ളാഹു ദീനിനെ പുനഃസ്ഥാപിക്കുന്നതിനായി ഇതിനെ നിർബന്ധ ഭാഗമാക്കിയിരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹു സന്തോഷ വാർത്ത നൽകിയിരിക്കുന്നു. അതിൽ സ്വയം ആത്മപരിശോധന നടത്തുക, അള്ളാഹു യഥാർത്ഥ വിശ്വാസി എന്ന സന്തോഷ വാർത്ത നൽകിയവരുടെ ഗണത്തിൽ ഉൾപ്പെടുക. അള്ളാഹുവിന്റെ മറ്റൊരു ഔദാര്യമാണ് ഈ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങളെ നമുക്ക് വിധേയമാക്കിയിരിക്കുന്നു എന്നത്. ജമാഅത്ത് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ഡോളറുകൾ MDAക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നു. ഇത് തബ്ലീഗിനും തർബിയത്തിനും ഉത്തമ മാർഗമാണ്. അതിലും ഉപരിയായി കാലത്തിന്റെ ഖലീഫുമായി ബന്ധപ്പെടാനുള്ള മാർഗവുമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മാതാവ് കൂടിക്കാഴ്ചയിൽ പറയുകയുണ്ടായി, കുട്ടികളുടെ തർബിയത്തിന് ഒരു സംവിധാനവുമില്ല, അതുകൊണ്ട് സംവിധാനം വേണമെന്നറിയിച്ചു. മൊബൈലിനെയും സംവിധാനയെയും പരാതിക്ക് കുറിമാനമാക്കുന്നതിന് പകരം ചിന്തിക്കുക, ആഴ്ചയിൽ 6 ദിവസം കുട്ടികൾ മാതാപിതാക്കളുടെ അടുക്കലോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു. അവർ വീട്ടിലുള്ളപ്പോൾ കുറഞ്ഞത് ഖലീഫ തിരുമനസിന്റെ പരിപാടികൾ കാണുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഇതിലൂടെ ഒരു ബന്ധവും സ്നേഹവും ഉടലെടുക്കുന്നതാണ്. അതിലൂടെ തർബിയത്ത് നടക്കുന്നതാണ്. ജമാഅത്തിന്റെ ഐക്യത്തെ സംബന്ധിച്ചും അവർക്ക് അറിവുണ്ടാകുന്നതാണ്. അതിനാൽ മാതാപിതാക്കൾക്ക് അടുത്ത തലമുറയെ രക്ഷിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ സ്വയം തന്നെ കാലത്തിന്റെ ഖലീഫയുടെ പരിപാടികളുമായി ബന്ധിപ്പിക്കുക. തങ്ങളുടെ സന്താനങ്ങളെയും അതിൽ കൂട്ടിച്ചേർക്കുക. അഹമ്മദികളല്ലാത്ത ചില അന്യരും എനിക്ക് എഴുതാറുണ്ട്, താങ്കളുടെ ഖുതുബയും മറ്റു പരിപാടികളും കണ്ട് ഞങ്ങൾക്ക് ദീനിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി. അഹമ്മദികൾ ദീനി അഭ്യസിക്കുന്നതിനും അതിനെ ഇസ്ലാഹ് ചെയ്യേണ്ടവരുമാണ്. ഐക്യം സ്ഥാപിക്കേണ്ടവരാണ്. കാലത്തിന്റെ ഖലീഫയുടെ പരിപാടിയുമായി ബന്ധിപ്പിക്കുക എന്നത് വളരെയധികം നിർബന്ധമായ കാര്യമാണ്. ജപ്പാനിൽ സമയത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ഉദാഹരണമായി അവിടെ ഖുത്ബ ലൈവ് നടക്കുന്നു, ഇവിടെ അപ്പോൾ മറ്റൊരു സമയമായിരിക്കും. വിവിധ സമയങ്ങളിൽ ഈ പരിപാടികൾ ആവർത്തിക്കുന്നു, അതിനാൽ കേൾക്കാൻ സാധിക്കുന്നതാണ്. ചില ആളുകളിൽ ഒരു രോഗമുണ്ട്, മറ്റുള്ളവരുടെ കുറവുകൾ അന്വേഷിച്ച് നടക്കുന്നു. കുറവുകൾ തേടി കണ്ടെത്തുന്നതിന് പകരമായി സ്വയം സംസ്കരണത്തിലേക്ക് സമയം ചെലവഴിക്കുക. അതുപോലെ ഭാരവാഹികളും, അത് ജമാഅത്തിലെ സദറായാലും മറ്റ് ഭാരവാഹികളായാലും, സ്നേഹത്തോടും മമതയോടും കൂടി ആളുകളുടെ ശിക്ഷണ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക. സ്നേഹവും മമതയും പ്രചരിപ്പിക്കുക. പരാതി വർദ്ധിപ്പിക്കുന്നതിന് പകരമായി സ്നേഹത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. സ്നേഹമാണ് എല്ലാവരോടും, ആരോടുമില്ല വെറുപ്പ് എന്ന് മറ്റുള്ളവരോട് പറയുന്നു. എന്നാൽ സ്വയം തന്റെ ഹൃദയത്തിൽ അസൂയയും വിദ്വേഷവുമാണെങ്കിൽ പിന്നെ യാതൊരു ഫലവും അതിൽ നിന്ന് ലഭിക്കുകയില്ല. ആരെങ്കിലും ഈ അവസ്ഥയിലാണെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി ഈ അവസ്ഥയെ മാറ്റി തന്റെ ഉള്ളിൽ പരിശുദ്ധ പരിവർത്തനമുണ്ടാക്കുക. അള്ളാഹു യഥാർത്ഥ വിശ്വാസിയെന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള ആളുകളോടൊപ്പം കൂടിച്ചേരുക. ചില അവസരങ്ങളിൽ വീടുകളിൽ ജമാഅത്ത് വ്യവസ്ഥിതിക്കെതിരായി പറയുകയോ അല്ലെങ്കിൽ ഭാരവാഹികൾക്കെതിരായി സംസാരിക്കുകയോ ചെയ്യുന്നതിനെ വളരെ നിസ്സാരവൽക്കരിക്കാറുണ്ട്. ഇതുമൂലം നിങ്ങൾ അടുത്ത തലമുറയെയാണ് നശിപ്പിച്ചു കളയുന്നത്. നാം വാദം ഉന്നയിക്കുന്നത് നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ്, തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യുമെന്നാണ്. നന്മയെ പ്രചരിപ്പിക്കുകയും തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യുന്നതാണ്. ആദ്യം സ്വയം വീട്ടിലെ അംഗങ്ങൾ, കുട്ടികൾ എന്നിവർ ഇതിന് അഭിമുഖമാക്കി വെക്കുക. ഇല്ലെങ്കിൽ താങ്കളുടെ തബലീഗ് യാതൊരു പ്രഭാവവും ഉണ്ടാക്കുന്നതല്ല. പള്ളി നിർമ്മിച്ചു എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പള്ളിയോടുള്ള കടമ നിറവേറ്റുന്നവരായി മാറുക. ജപ്പാനിലെ അഹമ്മദികളോട് ഞാൻ പറയുകയാണ്, ദീനിനെ കുറിച്ച് പഠിക്കുക, തങ്ങളുടെ വിശ്വാസത്തിലും ദൈവഭക്തിയിലും പുരോഗതി കൈവരിക്കുക. പഴയ അഹമ്മദികളും ജന്മന അഹമ്മദികളും എങ്ങനെയാണെന്ന് നോക്കാതെ, അവർ മതകാര്യത്തിൽ ബലഹീനരാണെങ്കിൽ നിങ്ങൾ അവർക്കായി ഹിദായത്തിന് കാരണമായി തീരേണ്ടതാണ്. മുമ്പും പലതവണ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞതാണ്. അള്ളാഹു ആരുടെയും ബന്ധുവല്ല. നന്മ ചെയ്യുകയും ഇബാദത്തിന്റെ നിലവാരമുയർത്തുകയും ചെയ്യുന്നവരുടെ കൂടെയായിരിക്കും അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും ഉണ്ടാകുക. അള്ളാഹു എല്ലാ അഹമ്മദികൾക്കും ഈ യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ പള്ളി എല്ലാ അഹമ്മദികളുടെയും വിശ്വാസത്തിലും കർമാവസ്ഥകളിലും ഒരു വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുന്നതായി തീരട്ടെ. വെറും താൽക്കാലിക ആവേശത്തോടും വികാരത്തോടും കൂടി പള്ളി പണിയുന്നവരാകരുത്, മറിച്ച് യഥാർത്ഥത്തിൽ ഇതിന്റെ കടമ പൂർത്തീകരിക്കുന്നവരായി തീരട്ടെ. മസ്ജിദിനെ സംബന്ധിച്ച് ചില വിശദീകരണവും ഞാൻ വിവരിക്കുകയാണ്. പള്ളി നിൽക്കുന്ന ഭൂമി ഏകദേശം 1000 സ്ക്വയർ മീറ്റർ വിസ്തീർണമുണ്ട്. 2 നില കെട്ടിടമാണ്. ഇവിടെ വന്നവർ ഇത് കണ്ടിട്ടുണ്ട്. മറ്റുള്ളവർക്കായി ഞാൻ പറയുകയാണ്, ഈ പ്രദേശത്തെ മെയിൻ റോഡിന് മുകളിലായാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡ് എല്ലാ വലിയ റോഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഹൈവേയുടെ എക്സിറ്റ് വളരെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2 ഹൈവകൾ ഇതുമായി ബന്ധിക്കുന്നു. അടുത്തായി റെയിൽവേ സ്റ്റേഷനുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നഗോയ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നേരെ ട്രെയിൻ പോകുന്നുണ്ട്. ഈ കാര്യത്തിലും വലിയ സൗകര്യമാണുള്ളത്. മസ്ജിദിന്റെ പേര് ബൈത്തുൽ അഹദ് എന്നാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇവിടെ അനുഗ്രഹമെന്ന നിലയിൽ മസ്ജിദ് മുബാറക് ആദിയാൻ ദാറുൽ മസീഹിന്റെ ഇഷ്ടികകൾ ഈ പള്ളിക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. പള്ളിയുടെ ആദ്യ നിലയിൽ മെയിൻ ഹാളാണ്. അവിടെ 500-ൽ ആളുകൾക്ക് ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് 500-ൽ ആളുകൾക്കുള്ള വിസ്താരമുണ്ട്. മുകളിലെ നിലയിൽ രചനാ ഹാള്, ടെറസ്, അവിടെ പന്തല് കെട്ടി ചെറിയ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിനെ കൂട്ടുകയാണെങ്കിൽ ഒരേ സമയത്ത് 700 ആളുകൾക്ക് താമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ നിലയിൽ ഓഫീസും ലൈബ്രറിയും ഉണ്ട്. ചെറിയ രചനാ ഹാള്, മിഷൻ ഹൗസ്, ഗസ്റ്റ് റൂം എന്നിവയാണ്. പള്ളിക്ക് വേണ്ടി കെട്ടിടം വാങ്ങിച്ചിരുന്നു. പിന്നീട് അതിൽ മാറ്റങ്ങൾ വരുത്തി 4 വർഷത്തു നിന്നും പള്ളിക്ക് രൂപം നൽകുന്നതിനായി മിനാരങ്ങൾ നിർമ്മിച്ചു, കുംഭത്വം നിർമ്മിച്ചു. ഇത് വഴിയിലായി സ്ഥിതി ചെയ്യുന്ന കാരണത്താൽ ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് ആകർഷിക്കുന്നതാണ്. ഈ പള്ളി ജപ്പാന്റെ മാത്രമല്ല കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങളായ ചൈന, കൊറിയ, കോങ്കോങ്, തായ്ലൻഡ് എന്നിവിടങ്ങളിലെ ജമാഅത്തിന്റെ ആദ്യ പള്ളിയാണ്. അല്ലാഹു ഇതിനെ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള മാർഗം തുറക്കുന്നതിന് ഇടയാക്കട്ടെ. അവിടെയും ജമാഅത്ത് പുരോഗമിച്ച് മസ്ജിദ് പണിയുന്നതിന് അവർക്കും സാധിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഈ കെട്ടിടം വാങ്ങി അതിനെ പള്ളിയാക്കി മാറ്റിയതാണ്. 2013 ജൂണിലാണ് ഈ കെട്ടിടം വാങ്ങിച്ചത്. ഇത് വാങ്ങിയതിനും പണി കഴിപ്പിച്ചതിനും ഏകദേശം 13,68,00,000 yen ചെലവായിട്ടുണ്ട്. ഏകദേശം ഇത് $1,200,000 വരും. ഇതിൽ ഏകദേശം 10% അല്പം കുറവ് കേന്ദ്ര ഗ്രാന്റായിരുന്നു, അതായത് സഹായമായിരുന്നു. ബാക്കി ആളുകൾ നൽകിയതാണ്. ഇവിടെ ചെറിയ ഒരു ജമാഅത്താണ്. വലിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിനായി വീതം അവർ നൽകിയത്. അല്ലാഹു ഇവർക്ക് എല്ലാവർക്കും അതിനുള്ള ഫലം നൽകുമാറാകട്ടെ. പള്ളിക്കായി ഈ സ്ഥലം വാങ്ങിച്ചപ്പോൾ ആദ്യം വിചാരിച്ചത് എളുപ്പത്തിൽ പള്ളിക്കായി അനുവാദം ലഭിക്കുമെന്നാണ്. എന്നാൽ ഒരു സമയത്ത് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് അനുവാദം ലഭിക്കുന്നത് വളരെ പ്രയാസകരമായി തോന്നിയിരുന്നു. ജമാഅത്തിന്റെ പേരിൽ രജിസ്ട്രേഷൻ, അത് പള്ളിയായി ഉപയോഗിക്കുക എന്നതും വളരെ ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടിരുന്നു. ഒരു അവസരത്തിൽ വക്കീലുമാർ പള്ളി കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയുണ്ടായി, ഈ ജോലി, ഈ കെട്ടിടം വാങ്ങുക വളരെ പ്രയാസകരമായ കാര്യമാണെന്ന് തോന്നുന്നു. ജമാഅത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനും ഉപയോഗിക്കുവാനും വളരെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നതാണ്. അതിനാൽ ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. എന്നാൽ അല്ലാഹു ഈ മാർഗത്തിലുള്ള എല്ലാ തടസ്സങ്ങളും ദൂരീകരിച്ചു. പ്രാദേശിക ആളുകളിൽ നിന്ന് എതിർപ്പും ആക്ഷേപമുണ്ടാകും എന്ന ഭയമുണ്ടായിരുന്നു. കാരണം ഇതൊരു ചെറിയൊരു പട്ടണമാണ്. ഈ പട്ടണത്തിലെ ആദ്യ പള്ളിയുമാണിത്. എന്നാൽ പ്രാദേശിക ആളുകളുമായി യോഗം കൂടിയപ്പോൾ അല്ലാഹു അവർക്ക് ഹൃദയ വിശാലത നൽകുകയും ഉടൻ തന്നെ തങ്ങളുടെ സമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്തു. ചിലർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇക്കാര്യങ്ങളും ഇവിടെ താമസിക്കുന്ന അഹമ്മദികളുടെ ഈമാനിലും യക്കീനിലും വർധനമുണ്ടാക്കുന്നതിന് കാരണമായി ഭവിക്കേണ്ടതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, അവർക്ക് അവരുടെ ഉത്തരവാദിത്വത്തിൽ മനസ്സിലാക്കുന്നതിലേക്കും ശ്രദ്ധ തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി ധനപരമായി വലിയ ത്യാഗങ്ങൾ ചെയ്തിരിക്കുന്നു. മസ്ജിദ് അഹദ് നിർമ്മിക്കുന്നതിന്റെ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ ഒരു അഹമ്മദി സഹോദരൻ പറയുകയാണ്, ഭാരവാഹിയോ അതോ മാൽ സെക്രട്ടറിയോ ഇത് സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഈ അദ്ദേഹത്തോടൊപ്പം കൂട്ടി എന്റെ കൂടെ വീട്ടിൽ വരിക, എന്താണുള്ളത് നൽകുന്നതാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ജപ്പാൻ വനിതയാണ്. അവർ ചെന്ന് ചന്തയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവർ വിവിധ പെട്ടികൾ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. അതിൽ നിന്ന് പണമെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം അത് മൊത്തം $10,000 തുകയുണ്ടായിരുന്നു. അതുപോലെ സദർ സാഹിബ് ജപ്പാൻ ഇങ്ങനെ എഴുതുന്നു, ചില കുടുംബങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അറിയാമായിരുന്നു. അവരുടേത് അത്ര മെച്ചപ്പെട്ട അവസ്ഥയായിരുന്നില്ല. എന്നാൽ അവർ അവരുടെ ചെലവുകളെ ചുരുക്കി അള്ളാഹുവിന്റെ ഈ ഭവനം നിർമ്മിക്കുന്നതിനായി ത്യാഗം വരിക്കുവാനുള്ള ഭാഗ്യം കരസ്ഥമാക്കി. ഒരു സമയത്ത് ഇദ്ദേഹത്തിനും നൽകുന്നതിനായി 2.5 ലക്ഷം ഡോളറിന്റെ കുറവ് അനുഭവപ്പെട്ടു. എന്നാൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അദ്ദേഹം വഹിച്ച് ഈ തുക പിന്നീട് നൽകിയുണ്ടായി. മുമ്പ് നൽകിയവരും വളരെ പരിശ്രമിച്ചാണ്, എന്തെല്ലാമാണുള്ളത് അതെല്ലാം അവർ സമർപ്പിച്ചു. അതുപോലെ 7 ലക്ഷം ഡോളർ അവർ സ്വരൂപിച്ചു. ഒരു യുവാവായ വിദ്യാർത്ഥി പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ആളാണ്. 80,000 ശമ്പളമായി ലഭിച്ചിരുന്നത്. അതിൽ നിന്ന് ഓരോ മാസം 50,000 യെൻ മസ്ജിദിന്റെ നിർമ്മാണത്തിനായി നൽകിക്കൊണ്ടിരുന്നു. ഈ റിപ്പോർട്ട് നൽകുന്നതുവരെ നൽകിയിരുന്നു. വലിയ ത്യാഗങ്ങൾ ചെയ്യുന്ന അഹമ്മദി കുട്ടികൾ തങ്ങളുടെ പോക്കറ്റ് മണി പള്ളിക്കായി ചന്ത നൽകുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. കുട്ടികൾ ഏറ്റവും വലിയ ത്യാഗം ഒരു പെൺകുട്ടിയാണ് ചെയ്തത്. വിവിധ സന്ദർഭങ്ങളിൽ വിവിധ കറൻസികൾ, മുതിർന്നവർ നിന്ന് ലഭിച്ചിരുന്ന സമ്മാന തുകകൾ അവൾ 9,000 ഡോളറിനടുത്ത് സ്വരുക്കൂട്ടി മസ്ജിദ് നിർമ്മാണത്തിനായിട്ട് നൽകി. അഹമ്മദീ സ്ത്രീകളും വലിയ ത്യാഗങ്ങളാണ് ചെയ്തത്. തങ്ങളുടെ ആഭരണങ്ങൾ സമർപ്പിച്ചു. ഒരു സ്ത്രീ തന്റെ 24 വളകൾ സമർപ്പിച്ചു. മറ്റൊരു സ്ത്രീ പാകിസ്ഥാനിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്. അവരല്ല, മറ്റൊരാൾ തന്റെ മാതാവിൽ നിന്ന് ലഭിച്ച ആഭരണങ്ങൾ അത് നൽകി. ഒരു സ്ത്രീ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ്. അവർ തന്റെ ആഭരണത്തിന്റെ പുതിയ സെറ്റ് മസ്ജിദ് നിർമ്മാണത്തിനായി നൽകി. ഇതും തന്റെ മകളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിനായി വാങ്ങിയതായിരുന്നു. അള്ളാഹു ഈ എല്ലാ ത്യാഗങ്ങളും ചെയ്തവർക്ക് തന്റെ അടുക്കൽ നിന്ന് അളവറ്റ അനുഗ്രഹം നൽകുമാറകട്ടെ. അവരുടെ സമ്പത്തിൽ അനുഗ്രഹം നിറയ്ക്കു മാറകട്ടെ. അവരുടെ നെഫ്സുകളിൽ അനുഗ്രഹം നിറയ്ക്കട്ടെ. അവരിൽ ഈമാനിലും യക്കീനിലും വർധനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവർ ഏവർക്കും ഈ പള്ളിയുടെ കടമ നിറവേറ്റുന്നവരാക്കി തീർക്കട്ടെ. ഈ പള്ളി അവരുടെ ആരാധനയുടെ നിലവാരം ഉയർത്തുന്നതോടൊപ്പം പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കുന്നവരാക്കി തീർക്കട്ടെ. ഈ സ്നേഹവും ബഹുമാനവും കണ്ടുകൊണ്ട് മറ്റുള്ളവർക്കും ഇതിലേക്ക് ശ്രദ്ധയുണ്ടായിത്തീരട്ടെ. അന്യ മതസ്ഥരായ അയൽവാസികളും വലിയ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും പെരുമാറുകയുണ്ടായി. ഒരു ജപ്പാൻ സഹോദരൻ പള്ളി ഉദ്ഘാടനത്തിനായി അന്യരാജ്യങ്ങളിൽ നിന്നും വലിയ സംഖ്യയിൽ ആളുകൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് തന്റെ ഒരു വലിയ വീട് 3 നിലയാണ് വരുന്ന അതിഥികളെ താമസിപ്പിക്കുന്നതിനായി ജമാഅത്തിന് നൽകി. അതുപോലെ പള്ളിയുടെ ഉദ്ഘാടനത്തിനായി കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്നുവെന്ന വിവരം അയൽവാസികൾ അറിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ പാർക്കി സ്ഥലം, അതായത് കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലം ജമാഅത്തിനായി നൽകി. ജപ്പാൻ സാധാരണ ഏതെങ്കിലും കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ആ കെട്ടിടത്തെ വിലയേറിയ പൂക്കൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. അഹമ്മദിയ ജമാഅത്ത് ജപ്പാന്റെ പള്ളി ഉദ്ഘാടനം നടത്താൻ പോകുന്നു എന്നറിഞ്ഞ രണ്ട് ജപ്പാൻ സഹോദരങ്ങൾ പള്ളി അതിന്റെ ഉദ്ഘാടന അവസരത്തിൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ചു. അങ്ങനെ അവർ മുഴുവനും കെട്ടിടവും അലങ്കരിച്ചു. മസ്ജിദിന്റെ രജിസ്ട്രേഷനിൽ അമുസ്ലിമായ ഒരു വക്കീലിന്റെ സഹകരണത്തെ കുറിച്ച് ഞാൻ പറയുകയാണ്. വലിയ സഹായമാണ് ചെയ്തത്. നിയമപരമായ എല്ലാ സഹായങ്ങളും ചെയ്തു. അക്കീനോ ജീമ സാഹിബ് അങ്ങേയറ്റം നിസ്വാർത്ഥപരമായ സഹായം അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ ജോലിക്ക് കുറഞ്ഞത് $20,000 നടത്തു വരും. എന്നാൽ അദ്ദേഹം പറഞ്ഞത് അഹമ്മദിയ ജമാഅത്ത് ജപ്പാൻ ജനതയുടെ വലിയ ഔദാര്യമാണ് ചെയ്തിരിക്കുന്നത്, അതിനാൽ ഞാൻ ഈ ജോലി യാതൊരു ഫീസും കൂടാതെ ചെയ്യുന്നതാണ്. അങ്ങനെ അദ്ദേഹം യാതൊരു ഫീസും വാങ്ങിയില്ല. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ പത്രങ്ങളും വീടുകളും ഇതിനെ സംബന്ധിച്ച് വാർത്തകൾ നൽകിയിരുന്നു. വലിയ എല്ലാ പത്രങ്ങളും പ്രമുഖ ടിവി ചാനലുകളും പരിചയപ്പെടുത്തിയുണ്ടായി. 11 നവംബർ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായതിന്റെ വിളംബരം നടത്തിക്കൊണ്ട് രാജ്യത്തിലെ രണ്ടാമത്തെ പ്രമുഖ പത്രം ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സമാധാനവും സ്നേഹവും തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാക്കുന്ന മുസ്ലീങ്ങൾ അഹമ്മദിയ ജമാഅത്തിന്റെ പള്ളി കമ്മ്യൂണിറ്റി സെന്റർ IG പ്രിഫെക്ചർ തഷ്നൂഷ പട്ടണത്തിൽ തയ്യാറായിരിക്കുകയാണ്. അതായത് പ്രാദേശിക ഭരണകൂടത്തിന്റെ പ്രദേശമാണ്. 5 ചെറുതും വലുതുമായ മിനാരങ്ങൾ നിർമ്മിതമാണ് ഈ പള്ളി. പിന്നീട് പറഞ്ഞു 500 നമസ്കാരക്കാർക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് എഴുതുന്നു, ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രചാരണം, പരസ്പര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായി പരിപാടികൾ നടത്തുക ജമാഅത്ത് അഹമ്മദിയയുടെ പ്രത്യേകതയാണ്. ജപ്പാനിലധികം പേരും പാകിസ്ഥാനി അല്ലെങ്കിൽ മറ്റ് സമൂഹങ്ങളിൽ കൂടി 200-ലധികം മെമ്പർ അധിവസിക്കുന്നുണ്ട്. സേവന രംഗത്തും ജമാഅത്ത് വളരെയധികം മുൻപന്തിയിലാണ് നിലകൊള്ളുന്നത്. ഇവർ കൂബയിലുണ്ടായ ഭൂകമ്പത്തിലും സുനാമിയിലും ഉത്തര ജപ്പാനിലുണ്ടായ ഭൂമികുലുക്കത്തിലും കൂടാതെ ഈ വർഷമുണ്ടായ വെള്ളപ്പൊക്കത്തിലും പെട്ടവരെ സഹായിക്കുകയും ആഹാരവും മറ്റു വിതരണം ചെയ്യുകയും ചെയ്ത് സേവനത്തിൽ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രഭാവമാണ് അഹമ്മദിയ ജമാഅത്തിന് മറ്റുള്ളവരുടെ മേലുള്ളത്. സമാധാനപൂർണവും ശാന്തി പ്രചരിപ്പിക്കുന്നതുമായ ഇസ്ലാമിന്റെ പ്രതിനിധികളാണ്. സൃഷ്ടി സേവനം ചെയ്യുന്നു. അതിനെ നിലനിർത്തേണ്ടതും ഈ പ്രഭാവത്തെ വർദ്ധിപ്പിക്കേണ്ടതും ഇവിടെ വസിക്കുന്ന ഓരോ അഹമ്മദിയുടെയും ജോലിയാണ്. അള്ളാഹു എല്ലാവർക്കും ഇതിനുള്ള തൗഫീക് നൽകുമാറാകട്ടെ. ഇസ്ലാം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മതമാണ് എന്ന യാഥാർത്ഥ്യം എല്ലാ അഹമ്മദികളും പ്രചരിപ്പിക്കുന്നവരായിത്തീരട്ടെ. നമ്മുടെ പള്ളികൾ അതിനുള്ള പ്രതിരൂപമാകുന്നു. അങ്ങനെ ഈ സമൂഹത്തിലും ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുള്ള മാർഗം വിശാലമായിക്കൊണ്ട് പോകുമാറാകട്ടെ. ഈ സമൂഹത്തിനും തങ്ങളെ സൃഷ്ടിച്ചവനെ തിരിച്ചറിയുന്നതിനും മനുഷ്യകുലത്തിന്റെ നന്മ ആഗ്രഹിച്ചിരുന്ന ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥാനത്തെ മനസ്സിലാക്കുവാനും സൗഭാഗ്യം ലഭിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر